യെശയ്യാപ്രവചനം 9-ാം അധ്യായമാണ് നാം ഇപ്പോൾ ഇനിയും പഠിക്കുവാൻ പോകുന്നത്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനായി വരാൻ പോകുന്ന ശിശുവിനെക്കുറിച്ചും അവന്റെ ആദ്യത്തെ വരവെങ്കിലെ അന്ധകാരപൂർണമായ ദിനങ്ങളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിലെ പ്രവചന വിഷയം. യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള പ്രവചനമുള്ളതുകൊണ്ട് ഈ അധ്യായം നമുക്കൊക്കെ സുപരിചിതമാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ക്രിസ്തേതർക്കും ഇത് സുപരിചിതമാണ്. ആഹാസിന്റെ വാഴ്ചക്കാലത്തെ യെശയ്യാവ് നടത്തിയ പ്രവചനങ്ങളാണ് 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലെ പ്രതിപാദ്യം എന്ന് നാം ഇതിനോടകം ചിന്തിച്ചല്ലോ. യെശയ്യാവിന്റെ ശുശ്രൂഷാകാലത്തെ യഹൂദയെ വാണ കൊള്ളരുതാത്ത രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു ആഹാസ്. ഉസ്സിയാ രാജാവിന്റെ മരണത്തോടെയാണ് യെശയ്യാവ് പ്രവചന ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് നാം കണ്ടു. 52 വർഷം യഹൂദയെ ഭരിച്ച ഉസ്സിയ ഒരു നല്ല രാജാവായിരുന്നു. തന്റെ മകനായ യോഥാം ഒരു നല്ല രാജാവായിരുന്നു. എന്നാൽ പിന്നീട് യോഥാമിന്റെ മകൻ ആഹാസ് രാജാവായി. ഇയാൾ ദുഷ്ടനായ രാജാവായിരുന്നു, വഷളത്വം പ്രവർത്തിച്ച, ദൈവവഴികളിൽ നിന്നും അകന്നുപോയിരുന്ന രാജാവ്. യെശയ്യാവ് മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തിയത് ഈ ആഹാസിന്റെ കാലത്തായിരുന്നു. അതിന് പ്രത്യേക കാരണമുണ്ട് എന്ന് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണുന്നതാണ്. ആ ദേശത്തിന്റെ ചരിത്രത്തിൽ അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു, ആഹാസിന്റെ കാലഘട്ടം. ഈ സമയത്താണ് മനുഷ്യ ചരിത്രത്തിലെ ആ പ്രധാനപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യെശയ്യാവ് പ്രവചിച്ചത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇസ്രായേലിന്റെ പ്രത്യാശയെക്കുറിച്ചുള്ള ആ പ്രഖ്യാപനം. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ പ്രത്യാശ ദൈവത്തിന്റെ പുത്രനിൽ, അതായത് ഇമ്മാനുവേലിലാകുന്നു എന്നത്രേ നാം കാണുന്നത്. അവന്റെ 1-ാമത്തെയും 2-ാമത്തെയും വരവിൽ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇതൊരു ഗൂഢാർത്ഥ പ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ നാം കാണുന്നതിനപ്പുറമായ ഒരു ആശയം ഇതിൽ മറഞ്ഞിരിക്കുന്നു. ആ ദേശത്തെ സംബന്ധിക്കുന്ന ഒരു പ്രവചനമായി നാം ഇതിനെ കാണുമ്പോൾ സിറിയക്കാരുടെ ആക്രമണം താരതമ്യേന കുറവായ വടക്കുകിഴക്കൻ ദേശത്തെ ദൈവം ശിക്ഷിച്ചതും പിന്നീട് അശൂര്യർ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയ സമയത്തുണ്ടായ കഠിന യാതനകളെക്കുറിച്ചും അത്രേ ഇത് സൂചിപ്പിക്കുന്നത്. 2 രാജാക്കന്മാർ 15-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നാം കാണുന്നുണ്ട്. എന്നാൽ മഹത്വം വരുത്തും എന്ന പ്രയോഗം വിദൂര ഭാവിയിൽ കർത്താവിന്റെ 1-ാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു. അവൻ ആ ദേശത്തെ മഹത്വപൂർണമാക്കി. ഗലീലിയ ഒരു നിന്ദിക്കപ്പെട്ട ദേശമായിരുന്നു, കാരണം അവിടെ പാർത്തിരുന്നത് വിജാതികളായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അന്നത്തെ മതത്തിന്റെ കേന്ദ്രമായി യെരുശലേമിൽ കൂടി കടന്നുപോയി. യേശു ജനിച്ചതും വളർന്നതും യെരുശലേമിലായിരുന്നില്ല, നസ്രേത്തായിരുന്നു യേശുവിന്റെ ജന്മഗ്രഹം, അതായിരുന്നു അവന്റെ സ്വന്തം പട്ടണം. എന്നാൽ നസ്രേത്ത് അവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ കഫർന്നഹൂമിലേക്കും അതേ രാഷ്ട്രത്തിന്റെ പ്രാന്തപ്രദേശമായ ഗലീല കടലിന്റെ തീരത്തുള്ള ഹീനമായ ആ ദേശത്തേക്ക് പോയി. സെബൂലോൻ, നഫ്താലി ഈ ദേശങ്ങൾ രാഷ്ട്രത്തിന്റെ വടക്കാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇതിൽ നഫ്താലി ഗലീല കടലിന്റെ പടിഞ്ഞാറെ തീരത്തോട് ചേർന്ന് കിടന്നിരുന്നു. നസ്രേത്ത് സെബൂലോൻ ദേശത്തായിരുന്നു. കഫർന്നഹൂമും, അതായത് നമ്മുടെ കർത്താവിന്റെ പ്രവർത്തന കേന്ദ്രം, നഫ്താലി ദേശത്തായിരുന്നു. ബൈബിളിന്റെ അവസാന പുറങ്ങളിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ കാണിക്കുന്ന പലസ്തീൻ ഭൂപടമുണ്ടല്ലോ, അവിടെ നോക്കിയാൽ താങ്കൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് ഒരിക്കലും തന്റെ ആസ്ഥാനം കഫർന്നഹൂമിൽ നിന്നും മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എത്രയും കഠിനമായ ന്യായവിധി ഈ ദേശത്തിന്മേൽ വരുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകിയത്. കാരണം മറ്റേതൊരു സ്ഥലത്തേക്കാൾ അധികം വെളിച്ചം കിട്ടാൻ അവസരം കിട്ടിയത് ഈ കഫർന്നഹൂമിലായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രേത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. നോക്കുക, സംശയത്തിനിട കൊടുക്കാതെ മത്തായി അത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനം തന്നെ നമുക്കിവിടെ ലഭിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഈ രണ്ട് അർത്ഥങ്ങളും പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശത്തിലുള്ളതാകുന്നു എന്നത്രേ. രണ്ടും ശരിയുമാണ്. രണ്ടാം വാക്യം, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നിന്ദിക്കപ്പെട്ടിരുന്ന ഗലീലയിൽ പാർത്തിരുന്ന ജനങ്ങൾ മതപാരമ്പര്യത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഇരുട്ടിലായിരുന്നു. പുറത്തുനിന്നുള്ള വിഗ്രഹാരാധനയും പഴയ നിയമവും തമ്മിൽ കൂടിക്കലർന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഗലീലിയ. ഈ സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ജനങ്ങൾ ഒരു വലിയ വെളിച്ചം കണ്ടു. ലോകത്തിന്റെ വെളിച്ചമായ കർത്താവായ യേശുവിനെ അവർ കണ്ടു. അവൻ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന്. യോഹന്നാന്റെ സുവിശേഷം 8:12. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിൽ അത് നിവൃത്തിയായി. ഇവിടെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. എന്നാൽ പിന്നീടുള്ള വാക്യങ്ങളിൽ ഏത് കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. രണ്ടും മൂന്നും വാക്യങ്ങൾക്കിടയിൽ കാലദൈർഘ്യത്തിന്റെ ഒരു വിടവുണ്ടെന്നാണ് പല ഉന്നതരായ വേദപണ്ഡിതന്മാരും പറയുന്നതും വിശ്വസിക്കുന്നത്. അവർ പറയുന്നത് 9:1-2 കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ചും മൂന്നാം വാക്യം, അതെ, നാം കാണുവാൻ പോകുന്ന മൂന്നാം വാക്യം ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുമാകുന്നു എന്നാണ്. മൂന്നാം വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ദേശത്തിലെ ജനസംഖ്യ വളരെ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവർ കൂടുതൽ മതഭക്തരായി തീർന്നു. എന്നാൽ സന്തോഷം പോയിപ്പോയിരുന്നു. അവർക്ക് അനേകം മതങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും അവർക്ക് ക്രിസ്തു ഉണ്ടായിരുന്നില്ല. അത് വലിയ വളർച്ചയുടെ കാലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ യഥാർത്ഥ സന്തോഷം അവർക്കില്ലായിരുന്നു. രണ്ടും മൂന്നും വാക്യങ്ങൾക്കിടയിലെ ഇടവേളയുടെ ദൈർഘ്യം ഇപ്പോൾ തന്നെ 2000 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് യെശയ്യ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് ഒരു പ്രവചനവും നൽകാഞ്ഞത്? ഈ 2000 വർഷത്തെ, അതായത് കർത്താവിന്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിലുള്ള ആ ഇടവേള, അതേക്കുറിച്ച് യെശയ്യ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ ഇടവേളയിലാണ് യെശയ്യാവ് കാണാതിരുന്ന, അല്ലെങ്കിൽ അവന് അജ്ഞാതമായിരുന്ന സഭയെ കർത്താവ് വിളിക്കുന്നത്. റോമലേഖനം 16:25-26 പൗലോസ് പറയുന്നു, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യ ദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. തങ്ങൾക്ക് കാണാൻ കഴിയാത്തതിനെ പ്രവാചകന്മാർ വിട്ടുകളഞ്ഞതായി പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. തങ്ങൾക്ക് വ്യക്തമാകാതിരുന്നത് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നാം പഠിക്കുന്ന ഈ അധ്യായത്തിൽ യെശയ്യ ചെയ്തതും അതാണ്. യെശയ്യ പ്രവചനം 63-ാം അധ്യായത്തിൽ 2000 വർഷങ്ങൾ ദൈർഘ്യമുള്ള ഒരു കാലമായിരുന്നു യെശയ്യ വിട്ടുകളയുന്നത് എന്ന് നാം കാണുവാൻ പോകുന്നു. യെശയ്യാവിന്റെ കാലത്തെ ജനങ്ങൾക്ക് സഭയെ സംബന്ധിക്കുന്ന യാതൊരു വെളിപ്പാടും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് സഭയെക്കുറിച്ചുള്ള മർമ്മം വെളിപ്പെട്ടു വന്നതിനാൽ ആ വിടവ് പൂർത്തിയായിരിക്കുന്നു. ഈ അധ്യായത്തിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചും വർദ്ധിക്കുന്നത് ആഹാസിന്റെ ഭരണത്തിലെ ജനങ്ങളുമാണെന്ന് ഇത് വ്യക്തമാകുന്നു. പൗലോസ് പറയുന്നത് നോക്കൂ, സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് മറ്റൊരു വ്യത്യസ്തമായ കൂട്ടത്തിനാണെന്ന് ബോധ്യമായില്ലേ? യെശയ്യാവ് ഇവിടെ പറയുന്നത് ഒരു ജാതിയോട് മാത്രമാണ്, അത് ഇസ്രായേൽ ജാതിയാണ്, അതെ, ഇസ്രായേൽ ജനതയോട്. നാലാം വാക്യത്തിൽ അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാണ് ഈ ഭാരം നീങ്ങിപ്പോകുന്നത്? ക്രിസ്തു വീണ്ടും വരുമ്പോൾ അത് നീങ്ങിപ്പോകും. ഇസ്രായേലിന് ഇന്ന് സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അവർ എല്ലാ ദിക്കിലേക്കും ചിതറപ്പെട്ടത് എന്തുകൊണ്ട്? സമാധാനമുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരുവനും അവരുടെ മശിഹായുമായ ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു എന്നതാണ് അതിന് കാരണം. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നതുവരെയും അവരെ പീഡിപ്പിക്കുന്നവന്റെ ശക്തി നീങ്ങിപ്പോകയില്ല. അഞ്ചാം വാക്യം, ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായിത്തീരും. ഇസ്രായേൽ തങ്ങൾക്കുള്ള മശിഹായെ തള്ളിക്കളഞ്ഞു. അവൻ സമാധാന പ്രഭുവാണ്. പ്രതിസന്ധിയിലും പീഡനത്തിലും കഴിയുന്ന ജനങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ്. മൂന്നാം വാക്യത്തിലെ ചിന്തയെ ഈ വാക്യങ്ങൾ പൂർണ്ണമാക്കുമ്പോൾ തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന മഹാപീഡനകാലത്തെക്കുറിച്ചും ഇത് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് മശിഹായുടെ വരവിനെക്കുറിച്ചുള്ള പ്രവചനം ഒന്ന് ശ്രദ്ധിക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ, ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം വിരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് അന്നും ഇന്നും മനുഷ്യർ ചോദിക്കുന്നതാണ്. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇത് കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നതാണോ? അനേകം ക്രിസ്ത്യാനികളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. കാരണം ക്രിസ്മസിന്റെ സമയത്താണല്ലോ സാധാരണ ഈ വാക്യം ഉദ്ധരിക്കാറുള്ളത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ചുള്ള പ്രവചനമാകുന്നു എന്നത്രേ. യേശു ഇസ്രായേൽ ജാതിക്കു വേണ്ടി ജനിക്കാനിരിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഇതിനു മുൻപ് ജനിച്ചത് ആർക്കു വേണ്ടിയാകുന്നു എന്ന്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ യേശുവിന്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് എന്ന പോലെ ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. 3-ാം വാക്യത്തിൽ തുടങ്ങിയ ചിന്ത തന്നെ ഈ വാക്യങ്ങളിലൂടെ തുടർന്ന് കർത്താവിന്റെ രണ്ടാം വരവിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്തെ വരവിൽ ഒരു ശിശു ജനിക്കുന്നത് എങ്ങനെയെന്ന് താങ്കൾക്ക് സംശയമില്ലേ? ഞാനത് വിശദീകരിക്കാം. ഒന്നാമത്തെ വരവിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. യഹൂദന്മാർക്ക്, അവർ അവനെ സ്വീകരിച്ചില്ലല്ലോ. അതേക്കുറിച്ച് യോഹന്നാൻ 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ ബേദൽഹേമിലായിരുന്നു ജനിച്ചതെങ്കിലും ഇസ്രായേൽ ജാതി അവനെ സ്വീകരിച്ചില്ല. ചുരുക്കം ചില ആട്ടിടയന്മാർ മാത്രമേ അവനെ അന്ന് സ്വാഗതം ചെയ്തുള്ളൂ. അവനെ നമസ്കരിക്കാൻ വന്ന വിദ്വാൻമാർ പോലും അന്യനാട്ടിൽ നിന്നുള്ള ജാതികളായിരുന്നു. 6-ാം വാക്യം താങ്കൾ ശ്രദ്ധയോടെ വായിക്കുന്നുവെങ്കിൽ തന്റെ ഒന്നാമത്തെ വരവിൽ ഇത് നിവൃത്തിയായില്ല എന്ന് കാണുവാൻ കഴിയും. അതുപോലെ 3-ഉം 5-ഉം വാക്യങ്ങളും 7-ാം വാക്യവും തന്റെ 1-ാം വരവിൽ നിവൃത്തിയായില്ല എന്ന് കാണുവാൻ സാധിക്കും. ക്രിസ്തു ഇസ്രായേൽ ജാതിക്കായി ജനിക്കും എന്ന് പറയുന്നതായിരിക്കും ശരി. ഈ ഭാഗത്ത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് ക്രിസ്തു ഇസ്രായേൽ ജാതിക്കായി ജനിക്കും എന്ന് പറയുന്നതായിരിക്കും ശരി. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രമായി ജനിക്കും എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് 66-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം കാണുന്നു. ക്രിസ്തു വീണ്ടും വരുമ്പോൾ ഇസ്രായേൽ ജാതി വീണ്ടും ജനിക്കും. അതെ, അവന്റെ രണ്ടാമത്തെ വരവിൽ അവർ ഒരു ജാതിയായി ജനിക്കും. ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവിന്റെ മനുഷ്യത്വത്തെ കുറിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു എതിർപ്പും ഞാൻ കാണുന്നില്ല. അത് അവന്റെ മനുഷ്യത്വത്തെ വ്യക്തമാക്കുന്ന പ്രയോഗമാണ്. മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നത് തന്റെ ദൈവത്വത്തിന്റെ സൂചനയാണ്. അവൻ ഏകജാതനായ ദൈവപുത്രനാണ്. ഇത് യഥാർത്ഥമാകുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ്. അതെ, ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും നാം ഈ വാക്യത്തിൽ കാണുന്നു. കന്യകയിൽ കൂടി സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ എന്ന നിലയിൽ അവൻ ജനിച്ച ശിശുവാണ്. എന്നാൽ നിത്യപിതാവിന്റെ നിത്യപുത്രനായി, നമ്മുടെ വീണ്ടെടുപ്പിനായി പിതാവിനാൽ അവൻ അയക്കപ്പെട്ടവനും കൂടിയാകുന്നു. അതുകൊണ്ട് അവൻ നൽകപ്പെട്ട മകനാണ്. ആധിപത്യം അവന്റെ തോളിലിരിക്കും എന്ന് കാണുമ്പോൾ തോൾ ശക്തിയെയാണ് കാണിക്കുന്നത്. അവന്റെ രണ്ടാമത്തെ വരവിൽ ഈ ലോകത്തിന്റെ ഭരണം അവന്റെ ശക്തിയുള്ള തോളിൽ ആയിരിക്കും. എന്നാൽ ഒന്നാമത്തെ വരവിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ ശ്രദ്ധിക്കുക. അത്ഭുത മന്ത്രി, ഇത് ഒരു വിശേഷണമല്ല, അവന്റെ പേരാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 13:18 മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ക്രിസ്തു യഹോവയുടെ സൈന്യത്തിന്റെ നായകനെന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നു. യഹോവയുടെ ദൂതൻ അവനോട് എന്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അതിശയമുള്ളത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് അത്ഭുതം എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 11:27 യേശു കർത്താവ് പറഞ്ഞു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. അവൻ അത്ഭുത മന്ത്രിയാകുന്നു. എന്നാൽ അന്ന് ജനം അത് അറിഞ്ഞില്ല. ഇന്നും ജനം ആ കാര്യം അതുപോലെ അറിയുന്നില്ല. അവനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളിൽ തന്നെയും അനേകർ യഥാർത്ഥത്തിൽ താൻ എത്ര അത്ഭുതവാനാകുന്നു എന്നറിയുന്നില്ല. അവന്റെ രണ്ടാമത്തെ വരവിൽ സകല ശത്രുതയും അവൻ ഇല്ലാതാക്കും. അവൻ ഭൂമിയെ വാഴാൻ വരുന്നു. അവന്റെ പേര് അത്ഭുതവാൻ എന്നത്രേ. മന്ത്രി എന്നതിന് ആലോചനക്കാരൻ എന്ന അർത്ഥമാണുള്ളത്, കൗൺസിലർ. അവൻ ഒരിക്കലും മനുഷ്യന്റെ ആലോചന ചോദിച്ചില്ല. റോമാലേഖനം 11:34 പൗലോസ് പറയുന്നു, കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരിക്കുന്നവൻ ആർ? ദൈവത്തിന് ആലോചനക്കാരനായി ആരുമില്ല. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും തന്റെ ശിഷ്യന്മാരെ വിളിച്ച്, സ്നേഹിതന്മാരെ, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചില്ല. തിരുവചനത്തിൽ ഇതുപോലുള്ള ഏതെങ്കിലും താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഇല്ലെന്നുള്ളത് തീർച്ചയാണ്. മറിച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ച്, ഇതാകുന്നു ഞാൻ ചെയ്യുവാൻ പോകുന്നത്, കാരണം ഇത് എന്റെ പിതാവിന്റെ ഹിതമത്രേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്തു അത്രേ നമുക്ക് ജ്ഞാനം തരുന്നത്. നമ്മളേറെയും അത്ര മിടുക്കുള്ളവരല്ല. നാം അവന്റെ സഹായം തേടി തന്റെ അടുക്കൽ ചെല്ലേണ്ടതുണ്ട്. അടുത്ത പേര് നോക്കിക്കേ, വീരനാം ദൈവം. എബ്രായ ഭാഷയിൽ ഇതിനുള്ള വാക്ക് എൽ ഗിബോർ എന്നാണ്. വീരനാം ദൈവം, എല്ലാ ശക്തിയും നൽകപ്പെട്ടവൻ അവനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. മറിയയുടെ ഉദരത്തിൽ നിസ്സഹായനായ ഒരു ശിശുവായി കിടന്നവൻ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ കയ്യിൽ ഒതുക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതെ, അവൻ വീരനാം ദൈവമാകുന്നു. മാത്രമല്ല, നിത്യപിതാവ്. ഈ പേരിന്റെ അർത്ഥം അവൻ നിത്യതയുടെ പിതാവാകുന്നു എന്നത്രേ. അവൻ സകലത്തിന്റെയും സൃഷ്ടാവാണ് എന്ന അർത്ഥമാണ് ഇത് നൽകുന്നത്. സമയം, കാലങ്ങൾ എന്നിങ്ങനെ സകലത്തിന്റെയും സൃഷ്ടാവ്. പൗലോസ് അതേക്കുറിച്ച് പറയുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കൊലോസ് ലേഖനം 1:16. യോഹന്നാന്റെ സുവിശേഷം 1:3 നാം കാണുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എബ്രായ ലേഖനക്കാരൻ പറയുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കിയെന്ന്. എബ്രായർ 1:2. അതെ, അവൻ നിത്യപിതാവാണ്. അവന് കൊടുത്തിരിക്കുന്ന അടുത്ത പേര് സമാധാന പ്രഭു എന്നാണ്. ഇതിന്റെ എബ്രായ വാക്ക് സർ ഷാലോഹിം. യേശു ഭൂമിയെ വാഴുന്നതുവരെ ഭൂമിയിൽ സമാധാനം ഉണ്ടായിരിക്കയില്ല. ഇത് ഏതെങ്കിലും വിധത്തിൽ പക്ഷം പിടിച്ചു പറയുകയല്ല, അതാണ് സത്യം. അതെല്ലാവരും സമ്മതിക്കും. യേശുവിന്റെ ഭരണത്തിൽ കടബാധ്യതയുണ്ടാവില്ല. പുരോഗതിയും വളർച്ചയും എല്ലാ രംഗത്തും പ്രകടമാകും. അവന്റെ വാഴ്ചയിൽ 2 ദിനങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല. 2 ബോറൻ ദിനങ്ങൾ ഉണ്ടാകില്ല. അവന്റെ വാഴ്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമായിരിക്കും. യേശു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നു. തന്റെ 2-ാമത്തെ വരവിൽ സംഭവിക്കുവാൻ പോകുന്ന അക്ഷരീക സിംഹാസനാരോഹണമാണിത്. അവന്റെ ഭരണത്തിന്റെ പ്രത്യേകത നീതിയുള്ള ഭരണം എന്നതത്രേ. അവന്റെ ഭരണത്തിൽ നീതി പ്രബലപ്പെടും. മനുഷ്യന്റെ പദ്ധതിയല്ല, യഹോവയുടെ തീഷ്ണതയാണ് ഇതൊക്കെയും ചെയ്യുന്നത്. ഇസ്രായേലിന്റെ സഹായം നാം തുടർന്ന് കാണുന്നു. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ ശേഷിക്കുന്ന 8 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേലിന്റെ അന്നത്തെ, അതായത് യെശയ്യാവിന്റെ കാലത്തെ പ്രാദേശിക സാഹചര്യത്തെക്കുറിച്ചാണ്. ഇത് സമീപ ഭാവിയിൽ അതിന്റെ ഭാഗികമായ പൂർത്തീകരണം നടന്നു. എന്നാൽ അതിന്റെ ആത്യന്തികമായ സമ്പൂർണമായ പൂർത്തീകരണം മഹാപീഡനകാലത്താണ് നടക്കുവാൻ പോകുന്നത്. ദൈവം ഈ ജനതയെ ശിക്ഷിക്കുന്നത് തുടരും. എന്നാൽ ആധുനിക മനുഷ്യൻ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സന്തോഷിപ്പിക്കുന്ന ചിലത്, രസിപ്പിക്കുന്ന ചിലത് കേൾക്കാനാണ് അവർക്ക് താല്പര്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ചരിത്ര പുസ്തകം എഴുതി പരിശോധിച്ചു നോക്കുക. ദൈവത്തെ ഉപേക്ഷിച്ച ഇസ്രായേലിനും മറ്റ് ജാതികൾക്കും എന്ത് സംഭവിച്ചു എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് പറയാനുള്ളത് നിരാശയുടെയും ധാർമ്മിക അധപതനത്തിന്റെയും കഷ്ടതകളുടെയും കഥയാണ്. സമാധാനമില്ലാത്ത സ്ഥിതിവിശേഷം. എന്നാൽ യേശുവിന്റെ ഭരണം ഈ ജനത്തിന് നൽകുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാകും. എന്നെ കേൾക്കുന്ന താങ്കൾ അപ്രകാരം ഒന്നിനായി ഒരുങ്ങി കാത്തിരിക്കുകയാണോ? കർത്താവിന്റെ വരവിന് വേണ്ടി. ഈ 9-ാം അധ്യായത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ അതിപ്രധാനപ്പെട്ട ചിന്ത കർത്താവ് നീതിയോടെ വാഴുവാൻ വരുന്നതിനെ കുറിച്ചാണ്. അത് നമുക്ക് എപ്പോഴും പ്രത്യാശയുടേതായിട്ടുള്ള വാക്കുകളാണ്. അത് നമ്മെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുതയാണ്. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരുങ്ങി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന്